Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. രണ്ടായിരത്തി 2017 കുടിയേറ്റക്കാരുടെ ആഗോള ദിനത്തിനായി പാപ്പ ഫ്രാൻസിസ് നൽകുന്ന നിരാലംബരും വ്രണിതാക്കളുമായ വിപ്രവാസത്തിലെ കുട്ടികളെക്കുറിച്ചുള്ള ചിന്താമലരുകളാണിന്ന്.
ദൈവം നമ്മിൽ ഒരുവനായി അവതരിച്ചു. യേശുവിൽ അവിടുന്നൊരു ശിശുവായി അവതരിച്ചു. അവിടുന്നും കുടിയേറ്റത്തിന്റെ തിക്തഫലങ്ങൾ ബാലനായിരുന്നപ്പോൾ തന്നെ അനുഭവിച്ചെന്ന് ഈജിപ്തിലേക്കുള്ള പലായനം വ്യക്തമാക്കുന്നു. പ്രത്യാശ വളർത്തുന്നതും തുറവുള്ളതുമായ വിശ്വാസം അനുദിന ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത് എളിയവരോടും ദുർബലരോടുമുള്ള സാമീപ്യത്തിലാണ്. ക്രിസ്മസ് അതു നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവർ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഈ വാക്കുകളാൽ സുവിശേഷകന്മാർ ക്രൈസ്തവ സമൂഹത്തെ പ്രബോധിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ വചനം നന്മയിലേക്കും ദൈവിക ജീവനിലേക്കുമുള്ള ഉറപ്പായ പാതയാണ്. രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ കുട്ടികളെ, വിശിഷ്യ പാവങ്ങളായ കുട്ടികളെ സ്വീകരിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന ശീലത്തിലേക്ക് നമ്മെ ഈ വചനം വളർത്തട്ടെ. നമ്മുടെ ജീവിതയാത്ര യാഥാർത്ഥ്യമാക്കുന്നതിന് അനിവാര്യമായ വ്യവസ്ഥയാണ് അന്യരോട് കാണിക്കേണ്ട ആതിഥ്യവും മാന്യമായ പെരുമാറ്റവും. താഴ്മയിൽ മനുഷ്യനായി നമ്മോടൊത്തു വസിച്ച നമ്മിൽ ഒരുവനായ ദൈവത്തെയാണ് ക്രിസ്തുമസ് നമ്മിൽ പുനരാവിഷ്കരിക്കുന്നത്. അതിനാൽ പ്രത്യാശയുള്ളതും തുറവുള്ളതുമായ വിശ്വാസം അനുദിന ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടത് പാവങ്ങളോടും നിരാലംബരോടുമുള്ള ക്രിയാത്മകവും സാഹോദര്യമുള്ളതുമായ സമീപനത്തിലാണ്. ഉപവി, വിശ്വാസം, പ്രത്യാശ എന്നീ പുണ്യങ്ങൾ ആത്മീയവും ശാരീരികവുമായ കാരുണ്യപ്രവൃത്തികളിൽ ഉൾച്ചേർന്നിരിക്കുന്നത് കാരുണ്യത്തിന്റെ ഇക്കഴിഞ്ഞ അനിതര സാധാരണമായ ജൂബിലി മത്സരത്തിൽ നാം പുനർപരിശോധിച്ചതും പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചതുമാണ്. എന്നാൽ എളിയവരോട് കരുണ കാട്ടാത്തവർക്ക് സംഭവിച്ചേക്കാവുന്ന വിനകളെക്കുറിച്ചും സുവിശേഷകന്മാർ പരാമർശിക്കുന്നുണ്ട്.
എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. മനസാക്ഷിക്കുത്തില്ലാത്തവരുടെ ചൂഷണകൃത്യങ്ങൾക്ക് മുന്നിൽ യേശുവിന്റെ ഈ താക്കീത് നമുക്ക് മറക്കാനാകുമോ? വേശ്യാവൃത്തി, അശ്ലീല പ്രവൃത്തികൾ എന്നിവയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന കുട്ടികളും ബാലവേല, കുട്ടികളുടെ സൈനിക സേവനം എന്നിവയിൽ അടിമകളാക്കപ്പെടുന്നവരും പിന്നെ മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരും അഭ്യന്തര കലാപവും പീഡനങ്ങളും ഭയന്ന് ഓടി രക്ഷപ്പെടാൻ നിർബന്ധിതരാകുന്നവരും പിന്നെ അതുമൂലം ഒറ്റപ്പെടലും പരിത്യക്തതയും അനുഭവിക്കേണ്ടി വരുന്നവരുമായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്നിന്റെ ചൂഷകരാണെന്നോർക്കണം. കുട്ടികളോട് നാം എപ്പോഴും പ്രത്യേക പരിഗണനയുള്ളവരായിരിക്കണം, പ്രത്യേകിച്ച് കുടിയേറ്റക്കാരായ ഈ കുഞ്ഞുങ്ങളോട്. കാരണം മൂന്ന് വിധത്തിലാണ് അവർ പ്രതിരോധശേഷിയില്ലാത്തവരായിത്തീരുന്നത്. ആദ്യമായിട്ട് അവർ കുട്ടികളായതുകൊണ്ട് തന്നെ, രണ്ടാമതായിട്ട് അവർ കുടിയേറ്റക്കാരാകയാൽ പരദേശികളാണ്, മൂന്നാമതായി ജീവിക്കാൻ വകയില്ലാത്തവരുമാണവർ. അങ്ങനെ വിവിധ കാരണങ്ങളാലുള്ള കുടിയേറ്റം വഴി സ്വന്തം നാടും വീടും വിട്ട് ജീവിക്കാൻ നിർബന്ധിതരാകുന്ന ഈ കുഞ്ഞുങ്ങളെ തുണയ്ക്കാൻ സമൂഹത്തിന്, ആഗോള സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നോർക്കണം.
കുടിയേറ്റം ലോകത്തെ ചിലയിടങ്ങളിലെ പ്രശ്നമാണെന്ന് ചിന്തിക്കരുത്. അത് എല്ലാ ഭൂഖണ്ഡങ്ങളെയും ബാധിക്കുന്ന ആഗോള പ്രതിഭാസമായി വ്യാപിച്ചിട്ടുണ്ട്. ജീവിതാന്തസ് മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്നവരെയും അന്തസ്സുള്ള ജോലി തേടി നടക്കുന്നവരെയും മാത്രം ബാധിക്കുന്നതല്ല കുടിയേറ്റം. സുരക്ഷയും സംരക്ഷണവും സമാധാനവും തേടി തങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് നാടും വീടും വിട്ടിറങ്ങി പുറപ്പെടേണ്ടി വരുന്ന സ്ത്രീ പുരുഷന്മാർ, പ്രായമായവർ, കുട്ടികൾ എല്ലാം കുടിയേറ്റക്കാരാണ്. എന്നാൽ അതിക്രമങ്ങൾ, ദാരിദ്ര്യം, പാരിസ്ഥിതിക വിനാശം, ആഗോളവൽക്കരണത്തിന്റെ നിഷേധാത്മകമായ ഫലങ്ങൾ എന്നിവ കാരണമാക്കുന്ന കുടിയേറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളാണ്. അവർ അഭയാർത്ഥികളാണ്, അഭയം തേടി എത്തുന്നവരാണ്. എവിടെയും എങ്ങനെയും ലാഭം കൊയ്യാനുള്ള അനിയന്ത്രിതമായ പരക്കംപാച്ചിൽ ഇന്ന് കുട്ടികളുടെ മനുഷ്യക്കടത്ത്, ചൂഷണം, പീഡനം എന്നിവയ്ക്ക് കാരണമാക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ നിർണയിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഇവിടെല്ലാം നിഷേധിക്കപ്പെടുകയുമാണ്. കുട്ടിക്കാലത്തിന്റെ ലാളിത്യമാർന്ന പെരുമാറ്റം കണക്കിലെടുത്താൽ ഏറെ അന്യൂനവും അനിഷേധ്യവുമായ അവകാശമാണ് അവർക്കുള്ളതെന്ന് മനസ്സിലാകും.
ആദ്യമായി അച്ഛന്റെയും അമ്മയുടെയും പരിലാളനയിൽ ലഭിക്കേണ്ട ആരോഗ്യകരവും സുരക്ഷവുമായ കുടുംബാന്തരീക്ഷം കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. കുടുംബങ്ങളിലും പിന്നെ വിദ്യാലയങ്ങളിലും ലഭിക്കേണ്ട അടിസ്ഥാന രൂപീകരണവും അറിവും കുട്ടികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അങ്ങനെ മാത്രമേ അവർ ഓരോ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാവിയുടെ പ്രതീക്ഷകളായി വളരുകയുള്ളൂ. എന്നാൽ എഴുതാനും വായിക്കാനും അറിവുള്ളവരാകാനുമുള്ള അടിസ്ഥാന സാധ്യത ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചിലരുടെ, കഴിവുള്ളവരുടെ മാത്രം കുത്തകയായി മാറുന്നുണ്ട്. അതുപോലെ ഉല്ലാസത്തിനുള്ള അവകാശവും എല്ലാ കുട്ടികളുടേതുമാണെന്ന് ഓർക്കണം. ചുരുക്കത്തിൽ, കുട്ടികളായിരിക്കാനുള്ള അവകാശം അവർക്ക് എവിടെയും എപ്പോഴുമുണ്ട്. നാം ഓർക്കണം, കുടിയേറ്റക്കാരായ കുട്ടികളാണ് ഏറെ ക്ലേശിക്കേണ്ടി വരുന്നത്. കാരണം അറിയപ്പെടാതെ വലിയ കൂട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്നവർ തങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ കേൾപ്പില്ലാത്തവരാണ്. അവരുടെ പ്രത്യേക ജീവിത ചുറ്റുപാടുകൾ മൂലം കുടിയേറ്റത്തിലെ കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരിടത്തും രേഖീകരിക്കപ്പെടുന്നില്ല. അവരെക്കുറിച്ച് പൊതുവെ ആർക്കും വലിയ അറിവില്ലാതെയും പോകുന്നു. മാതാപിതാക്കളോ മുതിർന്നവരോ തുണയായിക്കൂടെ ഇല്ലാത്തതിനാൽ അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിക്കപ്പെടാതെയും കേൾക്കപ്പെടാതെയുമാണ് പോകുന്നത്. പിന്നെ തുടർന്നുണ്ടാകുന്ന നിയമത്തിൻ്റെ അരാജകത്വവും അതിക്രമങ്ങളും മൂലം ഭാവി നഷ്ടപ്പെടുന്ന കുട്ടികൾ ഇന്ന് നിരവധിയാണ്. കുട്ടികളെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ശൃംഖലകളും അതുപോലെ ബലപ്പെട്ടു വരികയും വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളോട് എങ്ങനെ നമുക്ക് പ്രതികരിക്കാം? നിങ്ങൾ പരദേശിയെ ഞെരുക്കുകയോ ദ്രോഹിക്കുകയോ അരുത്. കാരണം നിങ്ങൾ തന്നെ ഈജിപ്തിൽ പരദേശികളായിരുന്നില്ലേ? ദൈവകൽപ്പനകളിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഏറെ ശ്രദ്ധേയമായ ഒന്നാണിത്. അതിനാൽ ആദ്യമായി കുടിയേറ്റം രക്ഷാകര ചരിത്രത്തിലെന്ന പോലെ മനുഷ്യചരിത്രത്തിലെയും പ്രതിഭാസമാണെന്ന അവബോധം നമുക്കുണ്ടായിരിക്കണം. കുടിയേറ്റം കാലത്തിന്റെ കാലൊച്ചയാണ്. ചരിത്രത്തിലും സമൂഹത്തിലും ദൈവിക പരിപാലന പ്രകടമാക്കിക്കൊണ്ട് മാനവകുലത്തെ വിശ്വസാഹോദര്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും നയിക്കുന്നതിനുള്ള അടയാളമാണിത്. കുടിയേറ്റത്തിന്റെ യാതനകൾക്കും ദുരന്തങ്ങൾക്കുമൊപ്പം അവർക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കുന്ന അടിസ്ഥാന അന്തസ്സിന്റെയും മനുഷ്യാവകാശത്തിന്റെയും ജീവിത ചുറ്റുപാടുകളെ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ദൈവത്തിന്റെ പദ്ധതി കാണുകയും അംഗീകരിക്കുകയും വേണ്ടതാണ്. കുടിയേറ്റത്തിന്റെ പ്രതിസന്ധികൾക്കും അതുമായി ബന്ധപ്പെട്ട നവമായ പ്രതിഭാസങ്ങൾക്കും ഇടയിൽ സഭ നമ്മെ ക്ഷണിക്കുന്നത് സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുമുള്ളവരെ ആശ്ലേഷിക്കാനാണ്. ഓരോ വ്യക്തിയും എത്രയോ വിലപ്പെട്ടതാണ്. വസ്തുക്കളെക്കാൾ വിലപ്പെട്ടതാണ് വ്യക്തികൾ. മനുഷ്യവ്യക്തിയുടെ അന്തസ്സും ജീവനും മാനിക്കുന്നതിന് ആനുപാതികമായിട്ടാണ് ഓരോ സ്ഥാപനത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും മൂല്യം കണക്കാക്കേണ്ടത്. പ്രത്യേകിച്ച് അവർ പാവങ്ങളും കുടിയേറ്റക്കാരായ കുഞ്ഞുങ്ങളുമാകുമ്പോൾ.
അതിനാൽ കുടിയേറ്റക്കാരുടെ സംരക്ഷണയ്ക്കും സമഗ്രതയ്ക്കും അതിന്റെ ദീർഘകാല പ്രശ്നപരിഹാര മാർഗങ്ങൾക്കുമായി നാം ഏറെ പരിശ്രമിക്കേണ്ടതുണ്ട്, പൂർവോപരി ശ്രദ്ധ പതിക്കേണ്ടതുണ്ട്. കുടിയേറ്റക്കാരായ കുട്ടികളുടെ സംരക്ഷണയ്ക്കായി കരുതലുകൾ എടുക്കുകയും എല്ലാവിധത്തിലും അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതുമാണ്. കാരണം കുടിയേറുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഞെരുക്കത്തിന്റെ തെരുവിലേക്കാണ് എറിയപ്പെടുന്നത്. അവർ ശാരീരികവും ധാർമ്മികവും ഒപ്പം ലൈംഗികവുമായ ചൂഷണങ്ങൾക്ക് അടിമകളാക്കപ്പെടുകയാണ്. പിന്നെ കുടിയേറ്റത്തിൻ്റെ പ്രക്രിയയിൽ തലപൊക്കുന്ന മനുഷ്യക്കടത്തിൻ്റെ വിപത്ത് തിരിച്ചറിയുക പലപ്പോഴും അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കുടിയേറ്റക്കാരായ കുട്ടികളെ ഇന്ന് പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഘടകങ്ങൾ നിരവധിയാണ്. ദാരിദ്ര്യം, ജീവനോപാധികളുടെ അഭാവം, ഒപ്പം അയാഥാർത്ഥ്യമായവ അല്ലെങ്കിൽ ആവിഷ്കൃത യാഥാർത്ഥ്യങ്ങൾ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുകയും കെട്ടിച്ചമച്ചെടുക്കുകയും മിന്നിത്തിളങ്ങുന്ന സത്യങ്ങൾ പോലെ പ്രേക്ഷകരായ കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായി വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, നിയമവശങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, മാത്രമല്ല കുടിയേറുന്ന രാജ്യത്തെ ഭാഷ, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള അജ്ഞത എന്നീ കാര്യങ്ങൾ കുടിയേറ്റക്കാരായ കുഞ്ഞുങ്ങളെ കെണിയിൽ വീഴ്ത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധിയായ പ്രേരണകളാണ് അവരെ, കുട്ടികളെ ചൂഷണ വലയത്തിൽ വീഴ്ത്തുന്നത്. ഇക്കാരണങ്ങളെല്ലാം തന്നെ കുടിയേറ്റക്കാരായ കുട്ടികളെ ശാരീരികമായും മാനസികമായും ഏറെ ആശ്രിതരാക്കുകയും ബന്ധനത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നു.
ലാഭേച്ഛയോടെ നീങ്ങുന്ന ചൂഷകരുടെ പിടിയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാൻ ഏറെ ഫലവത്തും കാർക്കശ്യവുമുള്ള നടപടികൾ നാം സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവരെ ഇരകളാക്കുന്നതും വിവിധ തലത്തിൽ അവർക്കെതിരെ തലപൊക്കുന്നതുമായ അടിമത്തത്തിൽ നിന്നും അവരെ മോചിക്കാനാവൂ. കുട്ടികളെയും യുവജനങ്ങളെയും സ്വീകരിക്കുകയും അവരുടെ നന്മയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളോട് അതിനാൽ നാം എപ്പോഴും സഹകരിക്കേണ്ടതാണ്. കുട്ടികളെ ചൂഷകരുടെ കെണികളിൽ നിന്നും മോചിക്കാൻ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന സഭാസമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും ഇത്തരുണത്തിൽ നന്ദിയോടെ ശ്ലാഘിക്കുന്നു. അങ്ങനെ കുടിയേറ്റത്തിന്റെ നിഷേധാത്മകമായ ചുറ്റുപാടുകളെക്കുറിച്ച് അറിവ് പങ്കുവയ്ക്കുന്നത് കൂടാതെ തക്ക സമയത്തിടപെട്ട് തിന്മയെ പ്രതിരോധിക്കാൻ സഹായകമാകുന്ന ശൃംഖലകൾ രൂപീകരിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഫലവത്തും നിരന്തരവുമായ സഹകരണം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വിജയിക്കാൻ പ്രസ്ഥാനങ്ങൾ പ്രാർത്ഥനയിലും സാഹോദര്യത്തിലും എന്നും ഒന്നായിരിക്കാം.
രണ്ടാമതായി, കുടിയേറ്റക്കാരായ കുട്ടികളെയും യുവജനങ്ങളെയും സമൂഹത്തിൽ സമന്വയിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുട്ടികളാകയാൽ അവർ പൂർണ്ണമായും പ്രായപൂർത്തിയായവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ക്രിയാത്മകമായ കുടിയേറ്റ നയങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നത് എപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരായ കുട്ടികളെ സമൂഹത്തിൽ ഉൾക്കൊള്ളിക്കാനോ അവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പാക്കാനോ സാധിക്കാതെ വരുന്നു. അങ്ങനെ ഈ ഘട്ടത്തിലാണ് അവർ, അതായത് കുടിയേറ്റക്കാരായ കുട്ടികളും യുവജനങ്ങളും, അനധികൃത ശൃംഖലകളിൽ പെട്ടുപോകുന്നത് എന്ന് നാം ഓർക്കണം. അതിനാൽ ക്രമമല്ലാത്തതും നിഷിദ്ധവുമായ കുടിയേറ്റ മേഖലകളിലെ രീതികളിൽ വളർന്നു വരുന്നതിൽ നല്ലത് ഈ കുട്ടികൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ?
കുട്ടികളുടെ അവസ്ഥ വിപ്രവാസത്തിൽ മോശമാകുന്നത് അവരുടെ കുടിയേറ്റം ക്രമീകരിക്കാതെയും അവരെ അനാഥരാക്കിയും സാമൂഹിക വിരുദ്ധരാക്കിയും മുദ്രകുത്തി കുറ്റവാളി സംഘടനകൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ കുടിയേറ്റത്തിന്റെ നിയമലംഘനം അവരുടെ മേൽ ചുമത്തപ്പെടുകയും ഉപജീവനത്തിന് പണം ഇല്ലാതാകുമ്പോൾ അവർ ദുർഗുണ പാഠശാലകളിലോ ജയിലുകളിലോ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നെ അവർ അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും കീഴ്പ്പെടേണ്ടിയും വരുന്നു. മറിച്ച് രാഷ്ട്രങ്ങൾ മനസ്സുവെച്ച് കുട്ടികളുടെ കുടിയേറ്റം ക്രമപ്പെടുത്തിയാൽ അവരെ സംരക്ഷിക്കാനും അവരുടെ കുടുംബങ്ങളുമായി പുനരൈക്യപ്പെടാനും പുനരധിവസിപ്പിക്കാനുമുള്ള സാധ്യതകളുണ്ട്. പ്രായപൂർത്തിയെത്താത്ത കുട്ടികളുടെ കുടിയേറ്റവും അതിനുള്ള കാരണങ്ങളും തടയാൻ അവർ പുറപ്പെടുന്ന രാജ്യവും അല്ലെങ്കിൽ എത്തിച്ചേരുന്ന രാഷ്ട്രവും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്.
മൂന്നാമതായി, കുടിയേറ്റക്കാരായ കുട്ടികളെ തുണയ്ക്കാനുള്ളൊരു ദീർഘകാല പ്രതിവിധിയാണ് ഹൃദയപൂർവ്വം നിർദ്ദേശിക്കുന്നത്. ഇതൊരു സങ്കീർണമായ പ്രശ്നമാകയാൽ കുട്ടികളുടെ കുടിയേറ്റം അതിൻ്റെ പ്രഭവസ്ഥാനത്ത്, ഉത്ഭവസ്ഥാനത്ത് തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ്. യുദ്ധം, മനുഷ്യാവകാശ ലംഘനം, അഴിമതി, ദാരിദ്ര്യം, പാരിസ്ഥിതികമായ അസന്തുലിതാവസ്ഥ, പ്രകൃതി വിനാശങ്ങൾ എന്നിവയാണ് കുടിയേറ്റ പ്രശ്നങ്ങൾക്ക് കാരണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികളുമാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. അവർ കേൾക്കുന്ന ശാരീരിക വേദനയുടെയും മാനസികവും ധാർമ്മികവുമായ പീഡനങ്ങളുടെയും മായാത്ത മുറിപ്പാടുകളുമായി അവർ, കുട്ടികൾ, യുവജനങ്ങൾ ജീവിക്കേണ്ടി വരുന്നു. അതിനാൽ അടിസ്ഥാനപരമായി കുടിയേറ്റത്തെ തീവ്രമാക്കുകയും നാടുവിട്ടിറങ്ങാൻ ജനങ്ങളെ, വിശിഷ്യ കുട്ടികളെയും യുവജനങ്ങളെയും നിർബന്ധിക്കുകയും ചെയ്യുന്ന യുദ്ധങ്ങളും കലാപങ്ങളും രാജ്യങ്ങളിൽ ഇല്ലാതാക്കാനാണ് അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിക്കേണ്ടത്. അനീതിക്കും അതിക്രമങ്ങൾക്കും ഇരയായ ജനതകൾക്ക്, വിശിഷ്യ അവിടങ്ങളിലെ യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായി യഥാർത്ഥമായ വികസന പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതാണ്. കാരണം കുട്ടികൾ ഏത് രാജ്യക്കാരായാലും മാനവികതയുടെ ഭാവിയും പ്രത്യാശയുമാണ് അവർ.
അവസാനമായി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി കുടിയേറ്റ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവകരെയും സംഘടനകളെയും ശ്ലാഘിക്കുന്നു. സഭ നിങ്ങളുടെ ചാരത്തുണ്ട്. ഇനിയും നിങ്ങളുടെ ഉദാരമായ സേവനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുന്നതിൽ നിങ്ങൾ തളരാതിരിക്കുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന എളിയവരിലും പാവങ്ങളിലും ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കട്ടെ. കുട്ടികളായ കുടിയേറ്റക്കാരെയും അവരുടെ കൂട്ടായ്മയെയും അവരെ സഹായിക്കുന്നവരെയും നസ്രത്തിലെ തിരുക്കുടുംബത്തിന് സമർപ്പിക്കുന്നു. കുടിയേറ്റ പ്രയാണത്തിൽ തിരുക്കുടുംബം സകലർക്കും കാവലായിരിക്കട്ടെ. തിരുക്കുടുംബം നിങ്ങളെ സംരക്ഷിക്കട്ടെ.
ചെപ്പുകളെ, ഓമനക്കുരുന്നുകളെ, ഓടി ഓടി വന്നാട്ടെ. സമ്മാനം വേണ്ടേ, പൊന്നുമ്മ വേണ്ടേ, ഓടി ഓടി വന്നാട്ടെ.
കുട്ടികൾക്ക് പ്രത്യേകമായി സമർപ്പിച്ചിരിക്കുന്ന ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും വിജയ് യേശുദാസും കൂട്ടുകാരുമാണ്. ഇത് രചിച്ചത് ഫാദർ ജോയ് ആലപ്പാട്ട്. ഇതിൻ്റെ സംഗീതം ജെ എം രാജു.
ചെപ്പുകളെ, ഓമനക്കുരുന്നുകളെ, ഓടി ഓടി വന്നാട്ടെ. സമ്മാനം വേണ്ടി, പൊന്നുമ്മ വേണ്ടി, ഓടി ഓടി വന്നാട്ടെ. ചെപ്പുകളെ, ഓമനക്കുരുന്നുകളെ, ഓടി ഓടി വന്നാട്ടെ. സമ്മാനം വേണ്ടേ, പൊന്നുമ്മ വേണ്ടേ, ഓടി ഓടി വന്നാട്ടെ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് നിരാലംബരും വ്രണിതാക്കളുമായ വിപ്രവാസത്തിലെ കുട്ടികളെക്കുറിച്ച് പാപ്പ ഫ്രാൻസിസ് പങ്കുവച്ച ചിന്താമലരുകളാണ്. ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.